ലൂക്കോസ് അദ്ധ്യായം 24. ആഴ്ചയിലെ ആദ്യത്തെ ദിവസം അതിരാവിലെ ആ സ്ത്രീകൾ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിലേക്ക് വന്നു. സുഗന്ധലേപനങ്ങൾ അവർ തയ്യാറാക്കിക്കൊണ്ടുവന്നിരുന്നു. കല്ലറയുടെ വാതിൽ ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചിരുന്നു. എന്നാൽ ആ കല്ല് കല്ലറയിൽ നിന്ന് ഉരുട്ടിമാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്തേക്ക് കടന്നു. കർത്താവായ യേശുവിന്റെ ശരീരം അവിടെ കണ്ടില്ല. ആ സ്ത്രീകൾക്കത് മനസ്സിലായില്ല. അവർ വിസ്മയിച്ചു നിൽക്കവേ തിളങ്ങുന്ന വസ്ത്രങ്ങളുടുത്ത രണ്ട് പുരുഷന്മാർ അവിടെ വന്നു. സ്ത്രീകൾ ഭയന്നു തലകുനിച്ചു. ആ രണ്ട് പുരുഷന്മാർ അവരോട് പറഞ്ഞു,
നിങ്ങൾ എന്തിന് ജീവിച്ചിരിക്കുന്ന ഒരാളെ ഇവിടെ തിരയുന്നു? ഇത് മരിച്ചവരുടെ സ്ഥലമാണ്. യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഗലീലയിൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? മനുഷ്യപുത്രൻ ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ ഒരു കുരിശിൽ കൊല്ലുമെന്നും അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശു പറഞ്ഞിരുന്നു.
അപ്പോൾ ആ സ്ത്രീകൾ യേശുവിന്റെ വാക്കുകൾ ഓർത്തു. അവർ ശവക്കല്ലറ വിട്ട് 11 അപ്പോസ്തലന്മാരുടെയും മറ്റു ശിഷ്യന്മാരുടെയും അടുത്തേക്ക് പോയി കല്ലറയിൽ സംഭവിച്ചതെല്ലാം അവരോട് പറഞ്ഞു. ആ സ്ത്രീകളിൽ മഗ്ദല മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മയായ മറിയ എന്നിവരും മറ്റു ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ അപ്പോസ്തലന്മാരോട് എല്ലാം പറഞ്ഞു. പക്ഷേ അവർ ആ സ്ത്രീകളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. കാരണം അവരുടെ വാക്കുകൾ അപ്പോസ്തലന്മാർക്ക് അസംബന്ധമായി തോന്നി. എന്നാൽ ഇത് സത്യമാണോ എന്നറിയുവാൻ പത്രോസ് കല്ലറയിലേക്ക് ഓടി. അവൻ കല്ലറയ്ക്കകത്ത് എത്തി നോക്കിയെങ്കിലും യേശുവിന്റെ ദേഹം പൊതിഞ്ഞിരുന്ന വസ്ത്രമൊഴികെ മറ്റൊന്നും കണ്ടില്ല. ഇതെല്ലാം ഓർത്ത് അത്ഭുതപ്പെട്ട് പത്രോസ് ഒറ്റയ്ക്ക് അകലേക്ക് പോയി. അതേ ദിവസം തന്നെ യേശുവിന്റെ രണ്ട് ശിഷ്യന്മാർ എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. യെരുശലേമിൽ നിന്നും 7 നാഴിക അകലെയാണ് ആ ഗ്രാമം. ഉണ്ടായ കാര്യങ്ങളെ പറ്റി അവർ അന്യോന്യം സംസാരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യവേ യേശു അവരുടെ ഒപ്പം എത്തി നടന്നു. എന്നാൽ രണ്ടു പേർക്കും അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറയ്ക്കപ്പെട്ടിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു,
എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്?
ഇരുവരും ദുഃഖഭാവത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരായ ഒരുവൻ മറുപടി പറഞ്ഞു,
ഈ ദിവസങ്ങളിൽ യെരുശലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏക വ്യക്തി നീയായിരിക്കണം.
യേശു അവരോട് ചോദിച്ചു,
എന്തിനെപ്പറ്റിയാണ് നിങ്ങൾ പറയുന്നത്?
അവർ അവനോട് പറഞ്ഞു,
നസറത്തിലെ യേശുവിനെ പറ്റിയാണ്. ദൈവത്തിന്റെയും എല്ലാ ജനങ്ങളുടെയും പ്രവാചകൻ. എല്ലാ മനുഷ്യർക്കും അവനൊരു മഹാനായ പ്രവാചകനായിരുന്നു. അവന്റെ വാക്കിലും പ്രവൃത്തിയിലും ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ നേതാക്കളും മഹാപുരോഹിതരും അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അവർ അവനെ ക്രൂശിച്ചു. ഇസ്രായേലിനെ സ്വതന്ത്രമാക്കുന്നത് അവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. മാത്രവുമല്ല, അവൻ മരിച്ചിട്ട് ഇന്ന് 3 ദിവസമാണ്.
ഞങ്ങളുടെ ചില സ്ത്രീകൾ അത്യത്ഭുതകരമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് അതിരാവിലെ ആ സ്ത്രീകൾ യേശുവിനെ അടക്കിയിരുന്ന കല്ലറയിൽ ചെന്നു. എന്നാൽ അവന്റെ ശരീരം അവരവിടെ കണ്ടില്ല. അവർ മടങ്ങി വന്നു, തങ്ങൾക്ക് രണ്ട് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്ന് പറഞ്ഞു. യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് ദൂതന്മാർ അവരോട് പറഞ്ഞു അത്രേ. അതിനാൽ ഞങ്ങളിൽ ചിലർ കല്ലറയിൽ പോയി നോക്കി. എല്ലാം ആ സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. ഞങ്ങളിൽ ആരും അവരും യേശുവിനെ കണ്ടില്ല.
അപ്പോൾ യേശു രണ്ട് പേരോടും പറഞ്ഞു,
നിങ്ങൾ വിഡ്ഢികളും പതുക്കെ മാത്രം സത്യമറിയുന്നവരുമാണ്. പ്രവാചകർ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ വിശ്വസിക്കണമായിരുന്നു. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് തന്റെ മഹത്വത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകർ പറഞ്ഞിരുന്നു.
തിരുവെഴുത്തുകളിൽ അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് മുഴുവൻ യേശു അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. മോശ മുതൽ എല്ലാ പ്രവാചകരും ഉൾക്കൊള്ളുന്ന എല്ലാ തിരുവെഴുത്തുകളും അവൻ വിശദീകരിച്ചു കൊടുത്തു. അവർ എമ്മവൂസിന്റെ അടുത്തെത്തി. യേശു യാത്ര തുടരുന്നതായി ഭാവിച്ചു. എന്നാൽ അവർ അവനിൽ സമ്മർദ്ദം ചെലുത്തി. അവർ യാചിച്ചു,
ഞങ്ങളോടൊപ്പം തങ്ങൂ. ഇപ്പോൾ തന്നെ നേരം വൈകിയിരിക്കുന്നു. പകൽ മിക്കവാറും കഴിഞ്ഞു.
അവൻ അവരോടൊപ്പം പാർക്കാൻ ചെന്നു. യേശു അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. അവൻ ഏതാനും അപ്പമെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അവനത് വീതിച്ച് അവർക്ക് നൽകി. ആ സമയം യേശുവിനെ തിരിച്ചറിയാൻ അവരെ അനുവദിച്ചു. അവൻ ആരാണെന്നവർ അറിഞ്ഞപ്പോൾ യേശു അപ്രത്യക്ഷനായി. ഇരുവരും പരസ്പരം പറഞ്ഞു,
യേശു വഴിയിൽ വച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തീ എരിയുന്നത് പോലെ തോന്നി. തിരുവെഴുത്തുകളുടെ അർത്ഥം അവൻ വിശദീകരിച്ചപ്പോഴും മനസ്സ് ജ്വലിച്ചിരുന്നു.
യെരുശലേമിലേക്ക് പോയി. ഇരുവരും എഴുന്നേറ്റ് ഉടൻ യെരുശലേമിലേക്ക് പോയി. അവിടെ യേശുവിന്റെ ശിഷ്യന്മാർ 11 പേരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവർ കണ്ടു. 11 അപ്പൊസ്തലന്മാരും മറ്റുള്ളവരും പറഞ്ഞു,
കർത്താവ് യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ശിമോന് പ്രത്യക്ഷപ്പെട്ടു.
വഴിയിൽ വെച്ചുണ്ടായതെല്ലാം അവരിരുവരും വിശദീകരിച്ചു. അപ്പം വീതിച്ചപ്പോൾ തങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്നും അവർ പറഞ്ഞു. ഇരുവരും ഇക്കാര്യങ്ങൾ പറയവേ യേശു അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. അവരോട് പറഞ്ഞു,
നിങ്ങൾക്ക് സമാധാനം.
ഒരു പ്രേതത്തെ കാണുന്നത് പോലെ അവർ ഞെട്ടുകയും ഭയചകിതരാകുകയും ചെയ്തു. എന്നാൽ യേശു പറഞ്ഞു,
നിങ്ങൾ എന്തിന് അസ്വസ്ഥരാകുന്നു? നിങ്ങൾ കാണുന്നതിനെ സംശയിക്കുന്നത് എന്തുകൊണ്ട്? എന്റെ കൈകളിലേക്കും പാദങ്ങളിലേക്കും നോക്കൂ. ഇത് ശരിക്കും ഞാനാണ്. എന്നെ തൊട്ടുനോക്കൂ. എനിക്ക് ജീവിക്കുന്ന ഒരു ശരീരമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഒരു പ്രേതത്തിനും അങ്ങനെയൊന്നും ഉണ്ടാകില്ല.
ഇത് പറഞ്ഞതിനു ശേഷം യേശു തന്റെ കൈകളിലും പാദങ്ങളിലുമുള്ള ദ്വാരങ്ങൾ അവരെ കാണിച്ചു. അവർ അത്ഭുതപ്പെടുകയും യേശു ജീവിച്ചിരിക്കുന്നതിൽ ആഹ്ലാദിക്കുകയും ചെയ്തു. തങ്ങൾ കാണുന്നതൊന്നും അവർക്ക് വിശ്വസിക്കാനായില്ല. യേശു ചോദിച്ചു,
നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ?
അവർ പാകം ചെയ്ത ഒരു കഷണം മീൻ അവന് കൊടുത്തു. ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശു മീൻ തിന്നു. യേശു അവരോട് പറഞ്ഞു,
ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എന്നെക്കുറിച്ച് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചകരുടെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു.
അനന്തരം യേശു എല്ലാ തിരുവെഴുത്തുകളും ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തു. തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ അവൻ അവരെ സഹായിച്ചു. യേശു അവരോട് പറഞ്ഞു,
ക്രിസ്തു കൊല്ലപ്പെടുകയും 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ അതിന് സാക്ഷിയാണ്. നിങ്ങൾ പോയി ജനങ്ങളോട് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാൻ കഴിയുമെന്ന് പ്രസംഗിക്കണം. അവർ മാനസാന്തരപ്പെടണമെന്നും പാപങ്ങൾക്കു വേണ്ടി പശ്ചാത്തപിക്കണമെന്നും അവരോട് പ്രസംഗിക്കുക. അവരങ്ങനെ ചെയ്താൽ ദൈവം അവരോട് ക്ഷമിക്കും. എന്റെ നാമത്തിൽ നിങ്ങളിത് യെരുശലേമിൽ തുടങ്ങി പ്രസംഗിക്കണം. ഈ സുവിശേഷം ലോകമെമ്പാടുമുള്ളവരിൽ എത്തിക്കണം. ശ്രദ്ധിക്കൂ, എന്റെ പിതാവ് നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് അയക്കും. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ശക്തി ലഭിക്കും വരെ നിങ്ങൾ യെരുശലേമിൽ താമസിക്കുക.
യേശു തന്റെ ശിഷ്യന്മാരെ യെരുശലേമിൽ നിന്നും ബെഥാന്യ വരെ നയിച്ചു. അവൻ കൈകൾ ഉയർത്തി തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചു. യേശു അവരെ അനുഗ്രഹിക്കവേ അവൻ അവരിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ശിഷ്യന്മാർ അവനെ അവിടെ നമസ്കരിച്ചിട്ട് വർദ്ധിച്ച ആഹ്ലാദത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. തങ്ങളുടെ മുഴുവൻ സമയവും ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് അവർ ദൈവാലയത്തിൽ താമസിച്ചു.